2024 December 16 തിങ്കളാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വിദുരരുടെ വാരവിശേഷം. പുര കത്തുമ്പോൾ വാഴവെട്ടൽ, കസേരകളിയും. വയനാട്ടിൽ രണ്ടു ഗ്രാമങ്ങളെയാകെ വിഴുങ്ങിയ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായത് 4 മാസം മുൻപാണ്. 350 പേരുടെ ജീവൻ കവർന്ന ദുരന്തത്തിൽ 100 വീടുകൾക്ക് പുറമെ സ്കൂളുകളും മറ്റു സ്ഥാപനങ്ങളും ഒലിച്ചുപോയി. ജീവിതവും കിടപ്പാടവും നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസത്തിനും ചൂരൽമല മുണ്ടക്കൈ ഗ്രാമങ്ങൾക്ക് പുതുജീവൻ പകരാനും 2,000 crore പാക്കേജാണ് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചത്. ഇതിലും ചെറിയ ദുരന്തങ്ങളിൽ പോലും സംസ്ഥാനങ്ങൾക്ക് അടിയന്തര ധനസഹായവും പിന്നീട് വിശദ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പണവും അനുവദിക്കുന്നതാണ് സാധാരണ രീതി. വയനാട്ടിലെ ദുരന്തഭൂമി ചുറ്റി നടന്നുകണ്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്തബാധിതരുടെ കുടുംബങ്ങളെ ചേർത്തുപിടിച്ച് ആശ്വസിപ്പിച്ചു, കുഞ്ഞുങ്ങളെ ആശ്ലേഷിച്ചു. കേന്ദ്ര സർക്കാർ ഒപ്പമുണ്ടാവുമെന്ന് ഉറപ്പു നൽകി. മടങ്ങിയ മോദിയിൽ കാരുണ്യമുള്ള മനുഷ്യസ്നേഹിയാണ് കേരളം ദർശിച്ചത്. ദുരന്ത മേഖലയിലെ ജനങ്ങൾ മാത്രമല്ല സംസ്ഥാന സർക്കാരും ആ വാക്കുകളിൽ ഏറെ പ്രതീക്ഷയർപ്പിച്ചു. പക്ഷേ ദുരന്തം നടന്ന 4 മാസം പിന്നിട്ടിട്ടും കേന്ദ്രത്തിൽ നിന്ന് ചില്ലിക്കാശ് പോലും കേരളത്തിന് ലഭിച്ചില്ല. മാത്രമല്ല സംസ്ഥാന ദുരന്ത സമാശ്വാസ നിധിയിൽ നിന്നുള്ള തുച്ഛമായ തുകയെടുത്ത് ചെലവാക്കാൻ ഉപദേശവും. ബിജെപിയുടെ സഖ്യകക്ഷികൾ ഭരിക്കുന്ന ഒഡീഷയ്ക്കും ആന്ധ്രാപ്രദേശിനും ഇതിനിടെയുണ്ടായ പ്രകൃതി ദുരന്തങ്ങളുടെ പേരിൽ കോടികളാണ് ധനസഹായമായി നൽകിയത്. അതിന്റെ എത്രയോ മടങ്ങ് വലിയ ദുരന്തം നടന്ന വയനാടിന്റെ കാര്യത്തിൽ മോദി സർക്കാരിന്റെ കണ്ണ് മഞ്ഞളിച്ചു പോയതെന്തെന്നാണ് കേരള സർക്കാരിന്റെ ചോദ്യം. കേരളം ഇടതുപക്ഷം ഭരിക്കുന്നതുകൊണ്ടോ അതോ വയനാട് പാർലമെന്റ് മണ്ഡലത്തിന്റെ MP രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ പ്രിയങ്കാഗാന്ധി ആയതുകൊണ്ടോ കേന്ദ്രത്തിന് രാഷ്ട്രീയ അന്ധത ബാധിച്ചതാവാമത്രേ. ഇത്തരം ദുരന്തങ്ങളിൽ സംസ്ഥാനങ്ങൾ കേന്ദ്ര സർക്കാരിനോടല്ലാതെ മറ്റാരോടാണ് കൈനീട്ടുകയെന്ന കേരള ഹൈക്കോടതിയുടെ ചോദ്യത്തിനും ഉത്തരമില്ല. അതിനിടയ്ക്കാണ് പുര കത്തുമ്പോൾ വാഴവെട്ടുന്ന തരത്തിലുള്ള അടുത്ത കുത്തെന്ന കേരള സർക്കാർ. 2018 കേരളത്തിൽ സംഭവിച്ച മഹാപ്രളയത്തിൽ ഹെലികോപ്റ്റർ വഴി എയർലിഫ്റ്റ് ചെയ്ത് നിരവധി പേരുടെ ജീവൻ രക്ഷിച്ച ഇന്ത്യൻ വ്യോമസേനയുടെ സാഹസിക കൃത്യം ഏറെ പ്രശംസ നേടിയതാണ്. പക്ഷേ കേന്ദ്ര സർക്കാർ ഇപ്പോൾ അതിനും വില ചോദിക്കുന്നു. വയനാട് ദുരന്തത്തിൽ ഉൾപ്പെടെ 2006 കേരളത്തിൽ വ്യോമസേന നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾക്കു ചെലവായ 132 crore എത്രയും വേഗം നൽകണമെന്നാണ് വ്യോമസേനയുടെ ആവശ്യം. എന്നാൽ ഈ പണം കേരളം അടക്കേണ്ടി വരില്ലെന്നും സംസ്ഥാനത്തിനുള്ള കേന്ദ്രവിഹിതത്തിൽ പിന്നീട് കുറവു ചെയ്യുമെന്നും മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. പണം നൽകിയാൽ തന്നെ പിന്നീട് തിരിച്ചു നൽകുമെന്ന് കേന്ദ്ര ആഭ്യന്തരവകുപ്പ്. തിരികെ നൽകിയാൽ തന്നെ അത് എപ്പോൾ കിട്ടും? അതിനേക്കാൾ നല്ലത് കേന്ദ്രം 132 crore വ്യോമസേനയ്ക്ക് നേരിട്ട് നൽകുന്നതല്ലേ എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ചോദ്യം. ഒരു കസേര 5 അവകാശികൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിലും നേടിയ വമ്പിച്ച വിജയത്തോടെ 2026 May നടക്കുന്ന അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കാനാവുമെന്ന UDFന്റെ സ്വപ്നങ്ങൾക്ക് ചിറകുമുളച്ചു തുടങ്ങി. ഒപ്പം മുഖ്യമന്ത്രി സ്ഥാനം കൈക്കലാക്കാനുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ ഒപ്പനകളിയും. വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല, കെ. മുരളീധരൻ, കെ. സുധാകരൻ, ശശി തരൂർ ഒരു കാലത്ത് ഐ ഗ്രൂപ്പിന്റെ കിടിലങ്ങളായിരുന്നു ഇതിൽ പലരും. പിന്നീട് അതേ ഗ്രൂപ്പിൽ തന്നെ പല തട്ടുകളായി. ചിലർക്ക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് തന്നെ പിന്നീട് അലർജിയായി. വളരെ കാലം കേരള രാഷ്ട്രീയത്തിൽ ഐ ഗ്രൂപ്പിനോട് മപ്പടിച്ചു നിന്നിരുന്ന എ ഗ്രൂപ്പ് തണ്ടൊടിഞ്ഞ താമര പോലെയായി. എ ഗ്രൂപ്പിന്റെ തലതൊട്ടപ്പനായിരുന്ന AK ആന്റണി തന്റെ പ്രതാപകാലം കഴിയും മുൻപ് തന്നെ സ്വന്തം ഗ്രൂപ്പിനോട് നമോവാഗം പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ കാലം വരെ ഒരുവിധം പിടിച്ചുനിന്ന ഗ്രൂപ്പിലെ പോരാളികളിൽ ചിലർ കാറ്റിന്റെ ഗതിക്കനുസരിച്ച് കോലം മാറി, മറ്റു ചിലർ നിർജീവമായി. ആടുകിടന്നിടത്ത് പൂട പോലുമില്ലാത്ത സ്ഥിതി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ചുമതല നൽകാതെ തന്നെ മാത്രം തഴഞ്ഞെന്ന ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മന്റെ കരച്ചിലിന് ചെവി കൊടുക്കാൻ പോലും അതിലാരും തയ്യാറായില്ല. പൊതുശത്രുവിനെതിരെ ശത്രുക്കൾ ഒന്നിക്കുക എന്നതാണ് കോൺഗ്രസിൽ ഒടുവിലത്തെ സംഭവം. UDF അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി കസേര ഉറപ്പിക്കാനുള്ള പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ കരുനീക്കങ്ങളിൽ ആശങ്കാകുലരാണ് മറ്റ് കസേരമോഹികൾ. ഛിന്നഭിന്നമായി നിന്നിരുന്ന സതീശൻ വിരുദ്ധ ഐ ഗ്രൂപ്പുകാർ വിശാല ഐ ഗ്രൂപ്പിന് പുതുജീവൻ നൽകാനുള്ള ശ്രമത്തിലാണ്. KPCC പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് നീക്കി സ്വന്തം പക്ഷക്കാരനെ പ്രസിഡന്റാക്കാനുള്ള സതീശന്റെ ശ്രമം സംഘടനയും കൈപ്പിടിയിൽ ഒതുക്കാനാണത്രേ. സുധാകരനെ മാറ്റേണ്ടതില്ലെന്നാണ് അവരുടെ മറുതന്ത്രം. അത് അതിമോഹമാണ് മോനെ ദിനേശ, അതങ്ങ് കയ്യിൽ വച്ചാൽ മതി എന്ന ഭാവം. ഈ പത്രക്കാരെക്കൊണ്ട് MV ഗോവിന്ദൻ മാഷ് തോറ്റു. മാഷിന്റെ നോട്ടത്തിൽ പത്രക്കാരിൽ ഏറിയ പങ്കും കമ്മ്യൂണിസത്തിന്റെ ശത്രുക്കളാണ്. പാർട്ടിയെയും ഇടതുപക്ഷ സർക്കാരിനെയും അപകീർത്തിപ്പെടുത്തുകയാണ് അവരുടെ ലക്ഷ്യം. സിപിഎമ്മിലെ തെറ്റായ പ്രവണതകൾ തിരുത്താനുള്ള പ്രവർത്തനങ്ങളെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമെന്ന് അവർ ചിത്രീകരിച്ചു കളയും. ആരോഗ്യകരമായ നിലയിലാണ് പാർട്ടി കൊല്ലം ജില്ലാ സമ്മേളനം പൂർത്തിയായത്. എന്നാൽ പത്രങ്ങളിൽ വന്നത് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും വരെ കടുത്ത വിമർശനം നേരിട്ടെന്ന മട്ടിലും സിപിഎം ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ ലഹരിമരുന്ന് കച്ചവടം നടന്നെന്നുവരെ താൻ പ്രസംഗിച്ചതായി ചില പത്രങ്ങൾ എഴുതി. കുടലെടുത്തു കാണിച്ചാലും വാഴനാരെന്നേ പറയൂ, മൂന്നാം പിണറായി സർക്കാർ ഉയർന്നു വരുന്നതിന്റെ സാധ്യതകളാണ് സമ്മേളനങ്ങളിൽ ചർച്ച ചെയ്യുന്നതെന്നാണ് മാഷിന്റെ ഭാഷ്യം. നുറുങ്ങ്. വയനാട് ദുരന്തബാധിതർക്ക് കേന്ദ്രം ഉടൻ ധനസഹായം നൽകണമെന്ന് പാർലമെന്റിൽ ആവശ്യപ്പെട്ട DMK MP കനിമൊഴിക്കു നേരെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൈകൾ മലർത്തി ഗോഷ്ഠി കാണിച്ചെന്ന് ആക്ഷേപം. സുരേഷ് ഗോപിയുടെ തിരിച്ച് ഗോഷ്ഠി കാണിക്കാൻ തൃശൂരിലെ വോട്ടർമാർക്കും ഒരു ദിവസം വരുമെന്ന് ഇടതുപക്ഷം. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്.